Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. സ്വർഗാരോഹണ മഹോത്സവത്തിൻ്റെ സുവിശേഷ ചിന്തകളാണിന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28:16-20 വാക്യങ്ങൾ.
യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. യേശു അവരെ സമീപിച്ചരളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും.
രാജാവിൻ്റെ ഭരണപാടവവും ആത്മീയ നന്മകളും തൻ്റെ വ്യക്തിത്വത്തിൽ സമന്വയിപ്പിച്ച വീരപുരുഷനായിരുന്നു അദ്ദേഹം. ആരെക്കുറിച്ചാണ് സ്വതന്ത്ര ചിന്തകനും വിമർശകനുമായ വോൾട്ടെയർ ഇങ്ങനെ പ്രസ്താവിച്ചത് എന്നോർക്കുന്നുണ്ടോ? ഫ്രാൻസ് ഭരിച്ച ലൂയി 9 രാജാവിനെക്കുറിച്ചാണ്. 11 വയസ്സിൽ ഫ്രാൻസിൻ്റെ രാജഭാരമേറ്റെടുത്ത അദ്ദേഹം 40 രാജ്യം ഭരിച്ചു. ഫ്രാൻസിലെ റൈംസ് എന്ന സ്ഥലത്താണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നത്. എന്നാൽ രാജചിഹ്നത്തിന് താഴെ എല്ലായ്പ്പോഴും പോസിയിലെ ലൂയി ഓഫ് പോസി എന്നെഴുതിയ രാജാവിനോട് വിദൂഷകൻ കാരണമന്വേഷിച്ചു. രാജാവ് മറുപടി പറഞ്ഞതിങ്ങനെയാണ്: ജീവിതത്തിൽ ഏറ്റവും വലിയ ബഹുമാനം എനിക്ക് ലഭിച്ചത് പോസിയിൽ വച്ചാണ്. വിദൂഷകൻ തിരുത്തിക്കൊണ്ട് പറഞ്ഞു, തിരുമേനി അല്ല, അങ്ങ് ഉദ്ദേശിച്ചത് റൈംസ് ആയിരിക്കുമല്ലോ. രാജാവ് പറഞ്ഞു, അല്ലല്ല, പോസി തന്നെ. അവിടെ വെച്ചാണ് ഞാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചത്. അവിടെ വെച്ചാണ് എനിക്ക് ദൈവരാജ്യത്തിൻ്റെ അംഗത്വം ലഭിച്ചത് എന്ന്. റൈംസിലെ രാജത്വത്തേക്കാൾ പോസിയിലെ പൗരത്വമാണ് ലൂയി 9 രാജാവ് വിലമതിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. സ്വർഗത്തിൻ്റെ പൗരൻ ഭൂമിയിൽ വന്ന മനുഷ്യർക്കെല്ലാം സ്വർഗരാജ്യത്തിൻ്റെ പൗരത്വം നൽകിയതിനു ശേഷം തിരിച്ച് സ്വർഗം പൂകിയ സംഭവമാണല്ലോ സ്വർഗാരോഹണ തിരുനാൾ നാം ആഘോഷിക്കുന്നത്. മരുഭൂമിയിൽ ക്രിസ്തു നേരിട്ടത് 3 പരീക്ഷണങ്ങളാണെന്ന് ഓർക്കുന്നുണ്ടാകും. 3 പരീക്ഷ അല്ലെങ്കിൽ പരീക്ഷണം വളരെ ഉയർന്ന മലയിലേക്ക് അവിടുത്തെ പിശാച് കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെ സകല രാജ്യങ്ങളും അവയുടെ മഹത്വവും അവിടുത്തെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇവയെല്ലാം ഞാൻ നിനക്ക് തരാം എന്ന്. സാത്താനെ ദൂരെ പോകുക എന്നാണ് ക്രിസ്തു പറഞ്ഞത്. അന്ന് രാജ്യവും രാജത്വവും നിഷേധിച്ച ക്രിസ്തു ഇതാ ഇപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല രാജ്യങ്ങളും ഗലീലയയിലെ മലമുകളിൽ നിന്നുകൊണ്ട് അവകാശപ്പെടുന്നു. എന്താണ് ഇടയ്ക്ക് സംഭവിച്ചത്? തിന്മയുടെ ശക്തികളുമായി ഒത്തുതീർപ്പിന് തയ്യാറല്ലാത്തതുകൊണ്ട് തന്നെ കുരിശുമരണത്തിലൂടെ നേടിയ രാജത്വം ക്രിസ്തു അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു. സാത്താൻ തിന്മയുടെ ശക്തികൾ മുന്നോട്ട് വച്ച അധികാരത്തിൻ്റെ രാജ്യം ക്രിസ്തു നിരാകരിച്ചു. കുരിശിലൂടെ നേടിയ വിജയത്തിൽ സ്വർഗത്തിൻ്റെ വലതുഭാഗത്ത് അവിടുന്ന് ഇതാ ഉപവിഷ്ടനായിരിക്കുന്നു. ഈ 2 രാജ്യങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. തിന്മയുടെ ശക്തികൾ മുന്നോട്ട് വഹിക്കുന്ന രാജ്യം അധികാരപ്രയോഗത്തിൻ്റെ ധാർഷ്ട്യം പ്രകടമാക്കുന്നുണ്ട്. അവർ മറ്റുള്ളവരുടെ മേൽ മെക്കിട്ട് കയറുന്നുണ്ട്. കുരിശിലൂടെ നേടിയ രാജ്യം തോറ്റുപോയവൻ്റേതാണ് എന്നോർക്കുക. എന്നാൽ മറ്റുള്ളവരെ മുഴുവൻ സ്നേഹിച്ചവൻ്റേതുമാണ് ആ രാജ്യം. മനുഷ്യനെ ദിവ്യത്വം പ്രാപ്തമാക്കിക്കൊടുക്കുന്ന സ്നേഹമാണത്. മനുഷ്യരാശിയെ അഗാധമായി സ്നേഹിക്കുന്ന ഒരാത്മീയ രാജ്യമാണ് കുരിശിലൂടെ ക്രിസ്തു നേടിയത് എന്നോർക്കുക. നമ്മളും സഹോദരങ്ങൾക്കു വേണ്ടി ജീവൻ പരിത്യജിച്ച് ശക്തിയുടെ വലതുഭാഗത്തായിരിക്കാൻ തയ്യാറാകണം. തിന്മയുടെ ഒത്തുതീർപ്പില്ലാത്ത ഒരു കോംപ്രമൈസ് ഇല്ലാത്ത ജീവിതമാണത്. സ്നേഹം ജീവിക്കുന്നു, കാരുണ്യം വർഷിക്കപ്പെടുന്നു, ദൈവിക കാരുണ്യം എന്നും നിലനിൽക്കുന്നു എന്നതാണ് ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണ സന്ദേശം. തിന്മയെയും മരണത്തെയും കാൾ ശക്തമാണ് ദൈവസ്നേഹമെന്നാണ് ഇതിനർത്ഥം. ദൈവസ്നേഹത്തിന് നമ്മുടെ ജീവിതങ്ങളെ പരിവർത്തനം ചെയ്യാമെന്നും പാപത്താൽ വിജനമായ നമ്മുടെ ഹൃദയങ്ങളിൽ സുകൃതിപ്പൂക്കൾ വിരിയിക്കാമെന്നും അതിനർത്ഥമുണ്ട്. അതെ, ദൈവസ്നേഹം അപാരമാണ്. താഴ്മയിലും മരണത്തിൻ്റെ ത്യാഗത്തിലും ദൈവത്തിൽ നിന്നും മനുഷ്യനെ വേർപെടുത്തുന്ന തിന്മയുടെ അതിരുകളിലേക്കുമാണ് ദൈവപുത്രൻ ദൈവസ്നേഹവുമായി കടന്നു വന്നത്. ആ ദൈവിക സ്നേഹം തന്നെയാണ് ക്രിസ്തുവിൻ്റെ മൃതഗാത്രത്തെ രൂപാന്തരപ്പെടുത്തി ഉയർപ്പിച്ച് നിത്യതയിലേക്ക് ആനയിച്ചത്, അവിടുന്ന് സ്വർഗാരോഹിതനായത്. അവിടുന്ന് നമുക്കായി പ്രത്യാശയുടെ ഭാവി തുറക്കുകയായിരുന്നു. മനുഷ്യഭാവത്തിലാണ് അവിടുന്ന് സ്വർഗീയ മഹത്വം പൂകിയത്. സ്വർഗാരോഹണത്തിൻ്റെ പൊരുളിതാണ്, അത് ഒരു പുറപ്പാടാണ്. തിന്മയുടെയും പാപത്തിൻ്റെയും അടിമത്വത്തിൽ നിന്നും സ്നേഹത്തിലേക്കും നന്മയിലേക്കുമുള്ള കടന്നുപോക്കാണ്, പുറപ്പാടാണ്. കാരണം ദൈവം ജീവനാണ്, അവിടുന്ന് നിത്യജീവനാണ്. ദൈവിക ജീവൻ മനുഷ്യരിൽ അധിവസിക്കുന്നത് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെയും സ്വർഗാരോഹണത്തിലൂടെയുമാണ്. ക്രിസ്തു സ്വർഗാരോഹിതനായതുവഴി നാമും സ്വർഗീയ ജീവനിൽ പങ്കുകാരാകുന്നു. തിന്മയുടെ അടിമത്വത്തിൽ നിന്നും നന്മയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഈ ഉത്ഥാനപ്രഭയും കടന്നുപോക്കും എല്ലാ യുഗങ്ങളിലും എക്കാലത്തും അനുദിന ജീവിത മേഖലകളിൽ യാഥാർത്ഥ്യമാകേണ്ടതാണ്. എത്രയോ മരുഭൂമികളാണ് മനുഷ്യർക്ക് ഇനിയും ജീവിതത്തിൽ മറികടക്കാനുള്ളത്, താണ്ടുവാനുള്ളത്. സർവോപരി ഹൃദയാന്തരാളത്തിൽ ദൈവസ്നേഹമില്ലായ്മയുടെയും സഹോദരസ്നേഹമില്ലായ്മയുടെയും വരൾച്ച വ്യാപിക്കുമ്പോൾ നാമാണ് ദൈവം ഭരമേൽപ്പിച്ച സൃഷ്ടിയുടെയും അവിടുന്ന് ലോകത്ത് വർഷിക്കുന്ന നന്മകളുടെയും സംരക്ഷകർ എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകരുത്. മരുഭൂമിയിൽ മരുപ്പച്ച വിരിയിക്കാനും ഉണങ്ങിയ അസ്ഥികൾക്ക് ജീവൻ നൽകുവാനും ദൈവീക കാരുണ്യത്തിന് അവിടുത്തെ സ്നേഹത്തിന് സാധിക്കും, അതിന് കഴിവുണ്ട് എന്നോർക്കുക. അറിവിനെ അതിശയിപ്പിക്കുന്ന കൃപയാണ് ജ്ഞാനം. പണ്ഡിതന്മാരെയെല്ലാം ജ്ഞാനികളെന്ന് വിശേഷിപ്പിക്കാനാവില്ല. ജന്മനക്ഷത്രത്തിൻ്റെ പ്രഭയിൽ അകക്കണ്ണ് തുറന്നവർ പാൽമണമുള്ള ഇത്തിരിപ്പോന്ന കുഞ്ഞിൽ വരും കാലത്തിൽ ഭൂമിയെ കീഴ്പ്പെടുത്തേണ്ട ഒരാളെ തിരിച്ചറിഞ്ഞു. അവൻ്റെ പാദങ്ങളിൽ അവർ രാജത്വത്തിൻ്റെ പ്രതീകമായി പൊന്നും മീറയും സമർപ്പിച്ചു എന്നറിയാമല്ലോ. രണ്ടാമത്തെ കൂട്ടരാകട്ടെ കുഞ്ഞുങ്ങളുടെ നൈർമല്യവും സരളതയുമുള്ള മനുഷ്യരാണ്. കഴുതപ്പുറത്തെത്തിയ ആ മനുഷ്യനിൽ പ്രവാചക വചനങ്ങളുടെ പൂർണിമ കണ്ട ജെറൂസലേം ജനതയാണത്. വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴികളിൽ വിരിച്ച് പിന്നിലും മുന്നിലും നടന്നവർ ആർത്തു വിളിച്ചു ദാവീദിൻ്റെ പുത്രന് ഹോസാന എന്ന്. നിർമ്മല ഹൃദയങ്ങളുടെ രാജാവാണ് അവിടുന്ന് എന്നവർ തിരിച്ചറിഞ്ഞില്ലേ? ഒടുവിലത്തെ നിമിഷത്തിലും അവിടുത്തെ രാജാവായി തിരിച്ചറിയാൻ ഭാഗ്യം ലഭിച്ച മനുഷ്യനാണ് അടുത്തത്. അകൃത്യങ്ങളുടെ പേരിൽ ക്രിസ്തുവിനോടൊപ്പം കുരിശിലേറ്റപ്പെട്ടവൻ ഗാഠമായ മാനസാന്തരാനുഭവത്തിലേക്ക് ഉയർന്ന മനുഷ്യനായി മാറി. യേശുവെ, അങ്ങേ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് അവൻ പ്രാർത്ഥിച്ചു. ചുരുക്കത്തിൽ, ക്രിസ്തു കാണിച്ച് ദൈവരാജ്യത്തെ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ഈ മൂന്നനുഭവങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പിൻബലം ആവശ്യമാണ്. ജ്ഞാനസ്നാനത്തിൻ്റെയോ ഹൃദയനൈർമല്യത്തിൻ്റെയോ ഗാഠമായ മാനസാന്തരാനുഭവത്തിൻ്റെയോ പിൻബലം നമുക്കേവർക്കും ആവശ്യമാണ് എന്നോർക്കുക. ആകയാൽ പുനരുത്ഥാനത്തിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും കൃപാസ്പർശം നാം ഏവരും സ്വീകരിക്കണം. ദൈവീക കാരുണ്യത്താൽ നമുക്ക് നവീകൃതരാകാം. ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് വളരാം. അവിടുത്തെ സ്നേഹശക്തി നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ. ദൈവം ഭൂമിയെ നനച്ച് സംരക്ഷിക്കാൻ പോരുന്ന വിധത്തിൽ സമാധാനവും നീതിയും ഈ ഭൂമുഖത്ത് സമൃദ്ധമാകട്ടെ. വിദ്വേഷത്തെ സ്നേഹമായും പകയെ ക്ഷമയായും യുദ്ധത്തെ സമാധാനമായും മാറ്റണമേയെന്ന് മരണത്തെ ജീവനാക്കി ഉദ്ധിതനായി പിന്നെ സ്വർഗത്തിലേക്ക് ആരോഹിതനുമായ ക്രിസ്തുവിനോട് നമുക്ക് യാചിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Good. ഈ ഗാനം കാർത്തിക് ആലപിച്ചതാണ്. രചനയും സംഗീതവും ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ. ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച സ്വർഗാരോഹണ മഹോത്സവത്തിന്റെ സുവിശേഷ ചിന്തകളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.